പാത്രത്തിൽ ഞണ്ടു വീണാൽ ലൊടലൊടലൊടല്ല, മഴ പെയ്തു വെള്ളം വീണാൽ ജല 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 ജ. നല്ല മൂടല്ലേ?
അതെ, ഒരു നല്ല പോഡ്കാസ്റ്റ് ഉള്ള മൂടാണ്.
സോ ലെറ്റ്സ് സ്റ്റാർട്ട്. ദിസ് ഇസ് ജീന
ആൻഡ് ആത്മി ആൻഡ് വെൽക്കം ടു ഓട്ടപാത്രം.
ഇപ്പോഴത്തെ ഒരു യൂട്യൂബ് ട്രെൻഡ് അല്ലെങ്കിൽ ഒരു സോഷ്യൽ മീഡിയ ട്രെൻഡ് എന്ന് പറയുന്ന സംഭവം എന്താണെന്നറിയാവോ? റിയാക്ടിങ് ടു, അല്ല സോറി, ഫോറിനേഴ്സ് റിയാക്ടിങ് ടു ഇന്ത്യ വീഡിയോസ്.
ഞാനും കണ്ടിട്ടുണ്ട് കുറെ. ഇടയ്ക്ക് യൂട്യൂബിൽ ചെല്ലുമ്പോ എന്റെ ഒരു റെക്കമെൻഡേഷൻസിലും സ്ഥിരം കാണുന്ന ഒരു സാധനമാണ്. വാവ്,
അത് എന്റെ റെക്കമെൻഡേഷനിലും സ്ഥിരമായിട്ടുള്ള ഒരു അതിഥിയാണ്. പക്ഷെ ഇപ്പൊ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ത്യൻസ് ആർ റിയാക്ടിങ് ടു ഫോറിനേഴ്സ് റിയാക്ടിങ് ടു ഇന്ത്യ വീഡിയോസ്. മനസ്സിലായോ വല്ലു?
ഇൻസെപ്ഷൻ.
അതെ, മൊത്തം ഇൻസെപ്ഷനെ. അപ്പോ അതിനകത്തൊരു മേജർ ആയിട്ടുള്ള ഒരു അക്യൂസേഷൻ എന്താന്ന് പറഞ്ഞാൽ, ഇത് വെറും ക്ലിക്ക് ബേറ്റ് ആണ് അല്ലെങ്കിൽ ഈസി ആയിട്ട് വ്യൂസ് എത്താന് ഫോളോവേഴ്സ് എത്താനുള്ള ഒരു മെത്തേഡ് ആയിട്ട് ഉപയോഗിക്കുന്ന സാധനമാണ് റിയാക്ടിങ് ടു ഇന്ത്യ വീഡിയോസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്താ ഇന്ത്യൻ യൂട്യൂബേഴ്സ് വീഡിയോ ഇടാൻ തുടങ്ങി. അപ്പൊ അതിനെ പറ്റിയൊക്കെയുള്ള ആത്മയുടെ അഭിപ്രായം എന്താ? ആ അക്യൂസേഷൻ,
അക്യൂസേഷൻ പറയുന്നതിന് മുമ്പ് ഞാൻ കാണുന്ന കുറച്ച് ചാനൽസ് ഉണ്ട് ആക്ച്വലി. ഇപ്പൊ ജാബി കോ അല്ലെങ്കിൽ ജാബിയും വേറെ പെൺകുട്ടികളാണെങ്കിൽ കാണില്ല,
അത്രയ്ക്ക് ഇൻട്രസ്റ്റ് ഇല്ല. എനിക്ക് അച്ചാറേനെ ഭയങ്കര ഇഷ്ടാ.
അച്ചാരയുടെ ചാനലായിട്ട് പ്രഖ്യാപിച്ചാൽ മതിയായിരുന്നു. അപ്പോ പണ്ട് ലൈക് ജാബിയൊക്കെ ചാനൽ തുടങ്ങിയിട്ട് കുറെ നാളായല്ലോ. ലൈക് പണ്ടും വേറെ കുറെ പേരുണ്ടായിരുന്നിരിക്കാം, പക്ഷെ കൺസിസ്റ്റന്റ് ആയിട്ടുണ്ടായിരുന്ന ഒരു ജാബിയൊക്കെ. അത് കഴിഞ്ഞപ്പോ ഇവിടെ കണ്ടപ്പോ ഞാനും വിചാരിച്ചിരുന്നത് ജാബിയുടെ ഒപ്പം ഇപ്പോഴും ഇങ്ങനെ രണ്ടു മൂന്ന് പെൺകുട്ടികളൊക്കെ ഉണ്ടാവും, അപ്പോ അതുകൊണ്ട് ജാബിയുടെ പോപ്പുലാരിറ്റി എല്ലാം അതുകൊണ്ടാണെന്നാണ് ഞാൻ വിചാരിച്ചത്. പിന്നെ സ്റ്റുപ്പിഡ് റിയാക്ഷൻസ് ഒരു ചാനൽ വന്നു.
ഈ രണ്ട് ചാനൽസാണ് ഞാനും കാണുന്നത്, ജാബിയും സ്റ്റുപ്പിഡ് റിയാക്ഷൻസ്.
അപ്പൊ സ്റ്റുപ്പിഡ് റിയാക്ഷൻസിൽ പക്ഷെ രണ്ട് ഡ്യൂഡ്സ് മാത്രമേ ഉള്ളൂ. ഇനി ഉണ്ടെങ്കിൽ തന്നെ വേറെ ലേഡീസ് ഉണ്ടെങ്കിൽ തന്നെ അതവരുടെ വൈഫ്സ് ആണ്. അതുകൊണ്ട് പെൺകുട്ടികൾ ഉള്ളത് കൊണ്ട് ഫേമസ് ആയതല്ല എന്ന് മനസ്സിലായി. വേറെ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവുമായിരിക്കും ഈ റിയാക്ഷൻസ് ഫേമസ് ആവാൻ.
പക്ഷെ ഞാൻ പറയുന്നത് കണ്ടന്റിന്റെ നല്ല കാര്യമാണ്, കണ്ടന്റിന്റെ നല്ല ക്രിയേറ്റീവ് കണ്ടന്റ് ആണ് എന്നുള്ളതും ഒരു റീസൺ അല്ലേ?
കണ്ടന്റ് ഇപ്പൊ കംപ്ലീറ്റ്ലി ക്രിയേറ്റീവ് എന്ന് പറയാവുന്ന ലെവലാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. ഇപ്പോ നമ്മളൊരു വീഡിയോ കാണുന്നു ലൈക് ജാബിയുടെ കാര്യം മാത്രമല്ല, ലൈക് കംപ്ലീറ്റ്ലി ഞാൻ ഫോറിൻ റിയാക്ഷൻസ് അല്ലെങ്കിൽ റിയാക്ഷൻസ് എന്ന് സ്പെസിഫിക് ആയിട്ട് എടുക്കുവാണെങ്കിൽ ഒരു വീഡിയോ കാണുന്നു, അത് കഴിഞ്ഞ് അവരുടെ ചിലപ്പോ അവരുടെ ഡിസ്കഷൻ ഉണ്ടാവാം ഉണ്ടാവാതിരിക്കാം, ഇല്ലാത്ത ചാനൽസും ഉണ്ട്. ക്രിയേറ്റീവ് എന്ന് പറയുമ്പോൾ ബാക്കിയുള്ള ചാനൽസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അത്രയും തന്നെ ക്രിയേറ്റീവ് കണ്ടന്റ് ആണോ എന്ന് സംശയമുണ്ട്. പക്ഷെ ഈ പറയുന്ന പോലെ പ്രത്യേകിച്ച് പണിയൊന്നും എടുക്കണ്ട, പിറ്റേ ഒരു ദിവസം രാവിലെ എഴുന്നേറ്റാൽ അങ്ങനെ വീഡിയോ ഉണ്ടാക്കാം എന്നൊരു തോന്നൽ എനിക്കില്ല. അങ്ങനെ എന്തായാലും ചെയ്യാൻ പറ്റില്ല. ഈ പോഡ്കാസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എനിക്കറിയാം, അങ്ങനെ എന്തായാലും ചെയ്യാൻ പറ്റില്ല.
ഞാൻ എന്താ വിചാരിക്കുന്ന അറിയാമോ? ഇപ്പൊ ഞാൻ കണ്ടന്റ് ക്രിയേറ്റീവ് എന്ന് പറയാൻ കാരണം, ഒബ്വിയസ്ലി റിയാക്ഷൻ വീഡിയോസ് എന്ന് പറയുന്നത് ഒരു പോപ്പുലാരിറ്റി ഉള്ള ഒരു ടൈപ്പ് ഓഫ് വീഡിയോസ് ആണ് അല്ലെ. റിയാക്ടേഴ്സ് ആയിട്ട് തന്നെ ഉള്ള കുറെ യൂട്യൂബേഴ്സ് ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് ദീസ് പീപ്പിൾ ഹാവ് ടു റിയാക്ട് ടു സംതിങ്. ജാബി ഒന്നും ജാബി തുടങ്ങിയത് ഇന്ത്യൻ വീഡിയോസ് വെച്ചിട്ടല്ല, മറ്റ് പല വീഡിയോസും വെച്ചിട്ടാണ് ജാബി ചെയ്ത് തുടങ്ങിയത്. പക്ഷെ ആ വീഡിയോസിനും ജാബിക്ക് അത്യാവശ്യം വ്യൂസ് ഉണ്ട്. അത് കഴിഞ്ഞ് പിന്നെ പതിയെ പതിയെ ഇന്ത്യൻ മൂവി ട്രെയിലേഴ്സ് ഇന്ത്യൻ മൂവീസ് ചെയ്ത് 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 വന്നു. അപ്പൊ എനിക്ക് ഫീൽ ചെയ്തത് ഇവർക്ക് ജെനുവിൻ ആയിട്ടൊരു ഇൻട്രസ്റ്റ് ഉണ്ട്. ഇവർ കഷ്ടപ്പെട്ട് സബ്ടൈറ്റിലൊക്കെ ഒപ്പിച്ച് ഇതിരുന്ന് കണ്ട് ഫുൾ മൂവി കണ്ടു തീർത്ത് ഒരുപാട് മൂവിയുടെ റിയാക്ഷൻസ് ചെയ്യുന്നവരുണ്ട്. അല്ലാണ്ട് ജസ്റ്റ് ഇന്റർനെറ്റിൽ കണ്ട വൈറലായ ഏതോ ഒരു വീഡിയോ മാത്രം ചെയ്ത് ചെയ്ത് വ്യൂ കൂട്ടുന്ന പോലെ എനിക്ക് തോന്നിയില്ല. ഒരു കംപ്ലീറ്റ് സിനിമ എടുത്ത് ആ സിനിമയുടെ മൂവി അനാലിസിസ് ചെയ്ത് എന്നിട്ട് അതിനുശേഷം ഒരു ഡിസ്കഷനൊക്കെ വെച്ച് അങ്ങനെ റിയാക്ഷൻ ചെയ്യുമ്പോൾ നമുക്കും കണ്ടിരിക്കാൻ തോന്നും. അതൊരു ഫോറിനർ ആയതുകൊണ്ടാണ് ഞാൻ ജാബിയുടെ വീഡിയോ കണ്ടിരുന്നത് എന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്കൊരു മൂവി എനിക്ക് ഭയങ്കര മൂവി എന്നാ ഒരു ക്രേസ് ഉള്ളത് കൊണ്ടാണ് അവര് കാണുന്നതൊക്കെ പിന്നെ കണ്ടിരിക്കുന്നത്. പിന്നെ അവർ സ്റ്റുപ്പിഡ് റിയാക്ഷൻസും ഇതുപോലെ തന്നെ. ഇപ്പൊ ഞാൻ ചുമ്മാ അവർ സ്റ്റുപ്പിഡ് റിയാക്ഷൻസിന്റെ പേജ് ഒക്കെ എടുത്ത് നോക്കിയപ്പോ അവര് അവരുടെ ഇതിൽ പിൻ ചെയ്തിട്ടിരിക്കുന്ന വീഡിയോ നവാസുദ്ദീൻ സിദ്ദിഖി ആയിട്ടുള്ള ഒരു ഇന്റർവ്യൂ ആണ്. അപ്പൊ ദേ ഡു എ ലോട്ട് ഓഫ് കൊളാബറേഷൻസ്, ദേ ഡു എ ലോട്ട് ഓഫ് ഇന്റർവ്യൂസ്. അങ്ങനത്തെയൊക്കെ വരുമ്പോൾ ഒബ്വിയസ്ലി അവര് ഫോറിനർ ആണെങ്കിലും അല്ലെങ്കിലും അത് നമുക്ക് കണ്ടിരിക്കാൻ പറ്റുന്ന വീഡിയോ ആണല്ലോ എന്ന് വെച്ച് ഈ ക്ലിക്ക് ബേറ്റ് അല്ല അങ്ങനത്തെ വീഡിയോസ് മാത്രം മാത്രം ചെയ്യുന്നവരില്ല എന്ന് ഞാൻ പറയുന്നില്ല. അങ്ങനെ മാത്രം ചെയ്ത് കൂട്ടുന്നവരുണ്ട്. അതായത് ഇപ്പം എന്തുവാ, ഞാൻ ചുമ്മാ റാൻഡം ആയിട്ട് ഇതൊക്കെ ഒന്ന് സെർച്ച് ചെയ്തപ്പോ കണ്ട കുറച്ച് ടൈറ്റിൽസ് കണ്ടിട്ട് എനിക്ക് എന്ന് ചിരി വന്നു. ഒന്നാമത് എന്ത്, ഇന്ത്യൻ പേരന്റ്സ് ആർ ക്രേസി. ഇപ്പൊ നമുക്ക് എന്താ ഇത് സംഭവം എന്ന് അറിയാൻ തോന്നും, അല്ലെങ്കിൽ ഇന്ത്യൻസ് ഹേറ്റ് ബോളിവുഡ്, അല്ലെങ്കിൽ ഇന്ത്യൻസ് ആർ സോ ക്ലെവർ, ദേ ആർ റിയലി ഗുഡ് അറ്റ് മാത്സ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള കുറച്ച് വീഡിയോസ്. ഇതൊക്കെ ക്ലിക്ക് ബേറ്റ് ടോപ്പിക് ആണ്. അതൊക്കെ കണ്ടപ്പോ എനിക്ക് തോന്നി ചിലപ്പോ പോപ്പുലാരിറ്റിക്ക് വേണ്ടി മാത്രം ചെയ്യുന്നതാണെങ്കിലോ എന്ന്.
എനിക്ക് ലൈക്ക് ഫസ്റ്റ് ജീന പറഞ്ഞ പോലെ തന്നെ റിയാക്ഷൻസ് എന്ന് പറയുന്നത് തന്നെ ഒരു ബ്രോഡ് സ്പെക്ട്രം ഓഫ് ഇതാണ്. ഇപ്പോ യൂട്യൂബിന്റെ തന്നെ ഏറ്റവും ഇൻഡിവിജ്വൽ യൂട്യൂബർ, ഏറ്റവും ഹയസ്റ്റ് പോപ്പുലാരിറ്റി ഇൻഡിവിജ്വൽ യൂട്യൂബർ ഒരു റിയാക്ഷൻ ചെയ്യുന്ന ആളാണ് പിഡിപൈ. 100 മില്യൺ ഫോളോവേഴ്സ്. ഈ പറയുന്ന ജാബി എന്നൊക്കെ പറയുന്നത് 2 മില്യൺ ഫോളോവേഴ്സിൽ നിൽക്കുന്ന ആളാണ്. അവിടെ നമ്മളിവിടെ 100 മില്യണിലേക്കാണ് കളി കളിക്കുന്നത്. റിയാക്ഷൻ ചെയ്തു എന്നുള്ളതുകൊണ്ട്, ഇപ്പോ ഇന്ത്യയിലെ റിയാക്ഷൻ ചെയ്തു എന്നുള്ളതുകൊണ്ട് ഒരു ഹൈപ്പർ ഫേമസ് ആയി, ഇന്ത്യയുടെ ഉള്ളിലെ ഒരു ഹൈപ്പർ ഫേമസ് ആയിരിക്കാം. പക്ഷെ അതേ സമയത്ത് അവർ പിഡിപൈ പോലെ ചെയ്തിരുന്ന വീഡിയോ ചെയ്തിരുന്നെങ്കിൽ അവർക്ക് ചിലപ്പോൾ 100 മില്യൺ എത്താമായിരുന്നു. ഇനി റിയാക്ഷൻസ് മാത്രം ചെയ്യുന്ന ഫൈൻ റോസ് എഫ് ബി, എഫ് ബി ഫേമസ് ആയത് റിയാക്ട് എന്നുള്ള വാക്ക് അവർക്ക് കോപ്പിറൈറ്റ് ആണെന്ന് പറഞ്ഞുകൊണ്ടാണ്. സോ എഫ് ബിയുടെ ഫോളോവർ കൗണ്ട് എത്ര, 20 മില്യൺ എന്തോ. സോ ഇത്രയും ഫോളോവർ കൗണ്ട് ഉള്ള ചാനൽസ് വേറെ ഉണ്ട്. അവർ ഇന്ത്യയിൽ കാറ്റർ ചെയ്തിട്ടല്ല, അവര് ചുമ്മാ അമേരിക്കൻ കണ്ടന്റ് കാറ്റർ ചെയ്തിട്ട് തന്നെയാണ് അവര് ഫേമസ് ആയത്. പിന്നെ ക്ലിക്ക് ബീറ്റിന്റെ കാര്യം പറഞ്ഞത്, ജീന പറഞ്ഞവര് ക്ലിക്ക് ബീറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അവര് ഇനി ജാബി തന്നെ എടുക്കുവാണെങ്കിലും അവര് മുതലെടുക്കുവാണ് എന്നുള്ളത് ചിലപ്പോൾ ഒരു സത്യമായിരിക്കാം. പക്ഷെ അങ്ങനെയാണല്ലോ ബിസിനസ്സുകളൊക്കെ വർക്ക് ചെയ്യുന്നത്. ഇപ്പോ ജിയോ വന്നിട്ട് ഡാറ്റ വേണ്ട ഇന്ത്യക്കാരെല്ലാം ജിയോ മുതലെടുക്കുകയാണ്. അല്ല, അത് അപ്പോ സത്യമാണ്, അങ്ങനെ ഒരു ആവശ്യം ഇന്ത്യയിലുള്ളത് കൊണ്ട് അവരത് ചെയ്യുന്നു. അല്ലാതെ ഇതിപ്പോ തെറ്റാണ് എന്ന് പറയാൻ പറ്റില്ലല്ലോ. അതൊരു ബിസിനസ് ആണ്, അതിൽ നമുക്ക് കാശ് കിട്ടും.
ബിസിനസ് ആയിട്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. ഇപ്പൊ അവരെന്ത് കണ്ടന്റ് ഇടുന്നു എന്നുള്ളത് പ്യുവർ ആയിട്ടും അവരുടെ സ്വാതന്ത്ര്യമാണ്. അതിനകത്ത് കയറി കോപ്പിറൈറ്റ് വിളിക്കുക എന്നല്ലാണ്ട് വേറെ ഒന്നിനും ആരും ഒന്നും ചെയ്തെടുക്കാൻ ഒന്നും പറ്റത്തില്ല.
അതെ, അത് തന്നെയാണ് എനിക്ക് തോന്നുന്നത് യൂട്യൂബ് എന്നൊരു പ്ലാറ്റ്ഫോമിന്റെ തന്നെ ഒരു ഗുണം എന്ന് പറയുന്നത്. ലൈക്ക് ഏതൊരാൾക്കും നമുക്ക് ഇന്നൊരു ചാനൽ തുടങ്ങിയാൽ നമുക്കും ഇതേപോലെ 100K സബ്സ്ക്രൈബേഴ്സ് വേണമെങ്കിൽ കിട്ടാം. ലൈക്ക് നമ്മളുടെ കണ്ടന്റ് നല്ലതാണെങ്കിൽ മോർ പീപ്പിൾ വിൽ വാച്ച് അവർ വീഡിയോസ്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടിരുന്നു ഒരാള്, ഒരു നൈജീരിയക്കാരൻ, അയാള് വെറുതെ ഇരിക്കാം വീഡിയോയില്, ചുമ്മാ ആള് വെറുതെ ഇരിക്കുക 2 മണിക്കൂർ, എന്നിട്ട് അത് കണ്ട 2 മില്യൺ ആൾക്കാരും.
ഇന്നാള് ഞാൻ ആക്നേക്ക് അയച്ചതെന്ന് എനിക്ക് തോന്നുന്നു, ടീ കപ്പിന്റെ വീഡിയോ, അല്ലെങ്കിൽ പേപ്പർ കപ്പിന്റെ വീഡിയോ, ഒരു പേപ്പർ കപ്പ് അത്രേ ഉള്ളൂ ആ വീഡിയോ, ഭയങ്കര വൈറൽ വീഡിയോ ആയിരുന്നു ഞാൻ അയച്ചതെന്ന് ഓർക്കുന്നുണ്ട്.
പേപ്പർ കപ്പുകൾ അങ്ങോട്ട് കണ്ട് സംസാരിക്കുന്നു, പട്ടികൾ അങ്ങോട്ട് കണ്ട് സംസാരിക്കുന്നതിന്റെ സബ് ടൈറ്റിലും ടൈറ്റിലും ഒക്കെ ഇട്ടിട്ട് ഉള്ള വീഡിയോസ് ഒക്കെ, ഐ മീൻ വെറുതെ ഇരിക്കുന്ന കാണാൻ 2 മില്യൺ ആൾക്കാരുണ്ടെങ്കിൽ പിന്നെ.
ഇതിനെ ഇങ്ങനെ ഒരു അക്യൂസേഷൻ ആയിട്ട് ആ ഇവർ ഇങ്ങനെയാണ്, ഇവര് ചുമ്മാ ലോ ക്വാളിറ്റി കണ്ടന്റ് ചെയ്ത് ഇന്ത്യൻസ് ക്രിയേറ്റേഴ്സിന്റെ ഒറിജിനൽ വീഡിയോനെ അതിനൊരു റിയാക്ഷൻ ചെയ്ത് അങ്ങനെ ചുളിവിൽ ലൈക്സും സബ്സ്ക്രൈബേഴ്സും വാരി കൂട്ടുന്നവരാണ് എന്നുള്ള രീതിയിൽ ഉച്ചഭാവത്തിൽ കാണുമ്പോൾ ഞാൻ ആലോചിച്ചു. എനിക്ക് പേഴ്സണലി കൊറിയൻ ഡ്രാമ, കൊറിയൻ സിനിമ, കൊറിയൻ മ്യൂസിക് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഞാൻ ഇപ്പൊ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുമായിരുന്നെങ്കിൽ ചിലപ്പോൾ ഞാൻ റിയാക്ടിങ് ടു കെ പോപ്പ് അല്ലെങ്കിൽ റിയാക്ടിങ് ടു കെ ഡ്രാമ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ചിലപ്പോൾ ചെയ്യുന്നിരിക്കും. എനിക്ക് അവരുടെ കൾച്ചർ, അവരുടെ ലാംഗ്വേജ്, അവരുടെ കൈൻഡ് ഓഫ് മ്യൂസിക് ആൻഡ് അവരുടെ കൈൻഡ് ഓഫ് ഡ്രാമ ഇതിനോടൊക്കെയുള്ള താല്പര്യം കൊണ്ട് ഞാനത് ചെയ്യുമല്ലോ. അത് ക്ലിക്ക് ആയാൽ പിന്നെ ഒബ്വിയസ്ലി ബിസിനസ് വളർത്താൻ വേണ്ടി നമ്മൾ കുറച്ച് ക്ലിക്ക് ബേറ്റും ചെയ്യും, അത് വേറെ കാര്യം. അപ്പൊ അതിനകത്ത് ഒരു അക്യൂസേഷൻ പോലെ കാണണ്ട, അല്ലെങ്കിൽ അവരെ പുച്ഛിച്ച് കാണേണ്ട ആവശ്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല.
ലൈക് ഞാൻ ഇതേപോലെ യൂട്യൂബ് ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഇപ്പൊ ജാബിയുടെ വീഡിയോയില് ഇപ്പൊ ഒരു സ്റ്റാൻഡപ്പ് കൊമേഡിയന്റെ ഒരു വീഡിയോ ഇവര് റിയാക്ട് ചെയ്യുന്നുണ്ട് എന്ന് വിചാരിക്കും. ഇപ്പൊ ഏതെങ്കിലും റിയാക്ടർ, അപ്പോ നമ്മൾ ആ വീഡിയോ ഇവരുടെ ഒപ്പം ഇരുന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് തോന്നുന്നില്ല നമ്മൾ തിരിച്ചു പോയിട്ട് ഈ ആക്ച്വൽ കണ്ടന്റ് ക്രിയേറ്ററിന്റെ വീഡിയോ കൂടി കാണുമെന്ന്. ഇപ്പൊ ഇവര് പലരും പറയാറുണ്ട് തിരിച്ചു പോയാൽ ആ വീഡിയോ ലൈക്ക് ചെയ്യണം, തിരിച്ചു പോയി അത് കാണണം എന്നൊക്കെ പറഞ്ഞാലും നമുക്ക് പൊതുവെ മടിയാണല്ലോ ഒരു തവണ കണ്ട വീഡിയോ. നമുക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ശരി, പക്ഷെ അല്ലെങ്കിൽ നമ്മൾ തിരിച്ചു പോയി അവരുടെ ഇതിൽ കാണില്ല. അപ്പോ അവർക്ക് ആഡ് റവന്യൂ നഷ്ടം എന്നുള്ളതാണ് അവര് പറയുന്നത് തോന്നുന്നു. ലൈക്ക് ഒരു യൂട്യൂബർ ആണ് പറയുന്നതെങ്കിൽ, വേറെ ആരെങ്കിലും ആണ് പറയുന്നതെങ്കിൽ
അതൊരു വാലിഡ് പോയിന്റ് ആണ്. ഈ പറയുന്ന പോലെ അത് ഇരുന്ന് കണ്ടവര് പിന്നീട് അതിന്റെ ഒറിജിനൽ വീഡിയോ ഇരുന്ന് കാണാൻ ചാൻസ് കുറവാണ്. പക്ഷെ എനിക്ക് സംഭവിക്കുന്നത് എന്താ പറഞ്ഞാൽ, അവിടെ കണ്ടിട്ടാണ് ഞാൻ പല വീഡിയോസും ഒറിജിനൽ വീഡിയോ ഇരുന്ന് കാണുന്നത് സത്യം പറഞ്ഞാൽ. കാരണം ഇത് വലിയ ചെറിയ സ്ക്രീനിലല്ലേ കാണുന്നത്, അപ്പം എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുക അവർ ആ ഇട്ടിരിക്കുന്ന കണ്ടന്റ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ വി അൺബീറ്റബിൾ എന്ന് പറഞ്ഞുകൊണ്ട് ഏതോ ഒരു ഇന്ത്യൻ ഡാൻസ് ഗ്രൂപ്പ് ഏതോ ഒരു ഷോ അമേരിക്കസ് ഗോട്ട് ടാലന്റോ എന്തോ ജയിച്ചു. അപ്പൊ എന്റെ ഡാൻസ് വീഡിയോ എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ എന്റെ ഒറിജിനൽ പോയി കണ്ടു. അല്ലെങ്കിൽ ഇവരുടെ വീഡിയോ കണ്ടു കണ്ടാണ് എനിക്ക് തോന്നുന്നത് ഞാൻ ജോഡ് ഇന്ത്യൻ ശരിക്കും കംപ്ലീറ്റ് ആയിട്ട് ഫോളോവർ ആവാൻ തുടങ്ങിയത്. എനിക്ക് ജോഡ് ഇന്ത്യ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടാൻ തുടങ്ങിയത് ജാബിയിലൂടെയാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ അതൊരു ഇന്ത്യൻ ക്രിയേറ്റർ അല്ലേ. അപ്പൊ എനിക്ക് തോന്നുന്നത് ഇൻ എ വേ അതൊരു ഓപ്പണിംഗ് പ്ലാറ്റ്ഫോം കൂടെ അല്ലേ. ആഗ്നേയ പറഞ്ഞ പോലെ ചില ആളുകൾ അവിടെ കണ്ടു എന്ന് വെച്ച് അവിടെ പോവില്ല, പക്ഷെ എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ഞാൻ അങ്ങനെ പോയി റീച്ച് ചെയ്ത ചാനൽസ് ഉണ്ട്.
അതൊരു ഡിസ്കവറി പ്ലാറ്റ്ഫോം എന്ന രീതിയിൽ യൂസ് ചെയ്യാമെന്ന് ഞാനിത് സ്റ്റുപ്പിഡ് റിയാക്ഷൻസ് ഇതിലും കേട്ടിട്ടുണ്ട്. ലൈക്ക് നമുക്കിപ്പോ തമിഴ് കണ്ടന്റ് നമുക്കറിയില്ല, ബംഗാളി കണ്ടന്റ് നമുക്കറിയില്ല എന്നൊക്കെ പറയുമ്പോൾ അവരുടെ വീഡിയോസ് പലതും ഇവർ റിയാക്ട് ചെയ്തിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പൊ ഞാൻ ഒറിജിനലി പോയിട്ട് ഒരു ബംഗാളി കണ്ടന്റ് പോയിട്ട് ഡയറക്റ്റ് കാണാറില്ല. അപ്പൊ ഇവരുടെ ചാനലിലൂടെ നോക്കുമ്പോൾ ആ കണ്ടന്റിന് ചിലപ്പോൾ സബ്ടൈറ്റിൽസ് ഉണ്ടാവും, ഡയറക്ട്ലി സബ്ടൈറ്റിൽസ് ഉള്ളതായിരിക്കും അവർ റിയാക്ട് ചെയ്യുന്നത്. അല്ലെങ്കിൽ അവരുടെ ഈ പറഞ്ഞ ഫാമിലി കൾട്ട്, അതിപ്പോ പ്യൂഡിഫൈ ആണെങ്കിലും സ്റ്റുപ്പിഡ് റിയാക്ഷൻസ് ആണെങ്കിലും കോയ ആണെങ്കിലും ദേവ കൾട്ട് ഓഫ് ഫോളോവേഴ്സ്, അപ്പൊ അവരുണ്ടാക്കുന്ന സബ്ടൈൽസ് ആയിരിക്കും. സോ ഈ സബ്ടൈൽസ് കണ്ട് ഞാൻ ഇതുവരെ ഡിസ്കവർ ചെയ്ത ചാനൽസ് എനിക്കുണ്ട്. പിന്നെ ഈ മണിയുടെ കേസിൽ പറയുമ്പോൾ നമ്മള് ഇന്ത്യൻ ഇത് റിയാക്ട് ചെയ്യുന്നതുകൊണ്ട് കുറെ വ്യൂ കിട്ടും എന്ന് പറയുമ്പോഴും ഇന്ത്യൻ വ്യൂസ് വെച്ച് കിട്ടുന്ന മണി ആക്ച്വലി കുറവാണ് ഈ അമേരിക്കൻ ഇതിനേക്കാളും.
അത് എനിക്ക് മനസ്സിലായില്ല, ഈ ആഡ് റവന്യൂന്റെ സംഭവം എന്താന്ന് എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലായില്ല.
അതായത് ഒരു യൂട്യൂബ് നമ്മളൊരു വീഡിയോ കാണുമ്പോൾ, ലൈക്ക് എല്ലാ വീഡിയോനും മോണിറ്റൈസ്ഡ് അല്ല, പക്ഷെ മോണിറ്റൈസ്ഡ് ആയിട്ടൊരു വീഡിയോ കാണുമ്പോൾ യൂട്യൂബ് ട്രാക്സ് വെയർ യു ആർ. അപ്പോ ഇപ്പൊ ഇന്ത്യയിലുള്ള ബ്രാൻഡ്സ് ഒരിക്കലും യു എസിലുള്ള അതേ ബ്രാൻഡ്സിന്റെ അതേ അഡ്വർടൈസ്മെന്റ് കൊടുക്കില്ലല്ലോ. ഇപ്പൊ നമ്മൾ കാണുന്ന ആഡ്സ് എല്ലാം ഇന്ത്യൻ ആഡ്സ് അല്ലേ, ഇന്ത്യൻ ബ്രാൻഡ്സ്, മോസ്റ്റ്ലി ഇന്ത്യൻ ബ്രാൻഡ്സ് ആയിരിക്കുമല്ലോ ദാറ്റ് ദോസ് ആർ ഷോയിങ് അപ്പ് ഓൺ യുവർ യൂട്യൂബ്. അപ്പോ ദോസ് ഡോണ്ട് പേ ദ സെയിം ആസ് യു എസ് കൗണ്ടർ പാർട്സ് അല്ലെ. അപ്പോ ഇന്ത്യയിൽ നിന്ന് ഒരാൾ കാണുമ്പോൾ യൂട്യൂബ് തെങ്ങസ് ഓക്കെ, ഇത് ഇന്ത്യൻ ഓഡിയൻസ് ആണ് കൂടുതൽ കാണുന്നത് മനസ്സിലായി കഴിഞ്ഞാൽ യു ഹാവ് ലോവർ amount of ads that are showing up on your page and you have low cost of ads showing up on your page. അപ്പോൾ ഈ ഇന്ത്യൻ അതേ വ്യൂ യു എസിലോ സ്വീഡനിലോ അങ്ങനെ ഏതെങ്കിലും കൺട്രിയിൽ ആയിരുന്നെങ്കിൽ അതേ വ്യൂ അവിടെ കിട്ടുമ്പോൾ യു ഹാവ് മോർ റവന്യൂ.
പിന്നെ വേറൊരു സംഭവം എന്ന് പറയുന്നത് ഇതിന്റെ കമന്റ് സെക്ഷൻ ആണ്, അതെടുത്ത് നോക്കണം, തമാശ എല്ലായിടത്തും കാണും. ഐ എം നോട്ട് ഇവൻ എൻ ഇന്ത്യൻ പക്ഷേ ഐ ലവ് ഇന്ത്യൻസ് എന്നോ അങ്ങനെ എന്തെങ്കിലും, അല്ലെങ്കിൽ ലവ് ഫ്രം ഇന്ത്യ, ഇത് മോസ്റ്റ് കോമൺ കമന്റ് ആണ്. ലവ് ഫ്രം ഇന്ത്യ, ലവ് ഫ്രം ബംഗ്ലാദേശ്, ലവ് ഫ്രം എന്താ ദുബായ് എന്നൊക്കെ പറയുന്നത് എന്തെങ്കിലുമൊക്കെ ഇടും. പിന്നെ ഈ വീഡിയോ ക്വാറന്റൈൻ ടൈമിൽ ഇപ്പൊ എടുത്തു കഴിഞ്ഞാൽ ഈ വീഡിയോ ക്വാറന്റൈൻ ടൈമിൽ കാണുന്നവരല്ല ഇവിടെ ലൈക്ക് അടിക്കുക, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള കമന്റ്സ് ഇതിന്റെ അടിയിൽ മുഴുവനും വന്നുകൊണ്ടിരിക്കും. ഈ ജസ്റ്റ് ഇന്ത്യക്കാരുടെ സംഭവം എന്തെങ്കിലും ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ഇപ്പൊ ആരെങ്കിലും ചെയ്യാന്ന് വിചാരിക്കുക, ഒബ്വിയസ്ലി ഫോറിനർ ആയിരിക്കണം, സം വൈറ്റ് പേഴ്സൺ ആയിരിക്കണം, അങ്ങനെ ചെയ്തു എന്ന് വെച്ച് ഉടനെ കയറി അവരുടെ അടുത്ത് ഈ ഓവറായിട്ട് അവരെ അങ്ങോട്ട് എന്താ ഭയങ്കരമായിട്ട് വർഷിപ്പ് ചെയ്യുന്നു, റെസ്പെക്ട് ചെയ്യുന്നു. അത് നമ്മൾ ഇന്നാള് സുശാന്തിന്റെ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞതാണ് അല്ലെ, മറ്റേ ഹഫ്സിന് ഒരുപാട് ഫോളോവേഴ്സ്, ഇന്ത്യൻ ഫോളോവേഴ്സ് കിട്ടി എന്നുള്ളത്. അപ്പൊ അതും ആക്ച്വലി നമ്മുടെ ഒരു പോസ്റ്റ് കൊളോണിയൽ ഇതല്ലേ,
ഇന്ത്യൻസിന് അങ്ങനെ ഒരു വൈറ്റ് സേവിയർ കോംപ്ലക്സ് ഉണ്ട് എന്നുള്ളത് സത്യമായിരിക്കും. പക്ഷെ ഈ ചാനലുകളിൽ അത് കാണാൻ പറ്റുമോ എന്നുള്ളതായിരത്തി എനിക്ക് ഡൗട്ട് ഉണ്ട്. ഇപ്പൊ ജീന പറഞ്ഞ ഏറ്റവും കോമൺ കമന്റ് എന്ന് പറയുന്നത് വിനോദാണ്, അതിൽ നമുക്ക് കിട്ടുകളില്ല, അത് വിനോദ്
കൊണ്ടുപോയി.
അതെ, അല്ലെങ്കിൽ പിന്നെ മറ്റേ ഫസ്റ്റ് കമന്റ് ഉണ്ട്, ഫസ്റ്റ് കമന്റ് അത് ഒരു 20 എണ്ണം ഉണ്ടാവും ഫസ്റ്റ് കമന്റ്. പക്ഷെ ഈ വൈറ്റ് സേവിയർ കോംപ്ലക്സിനെ കുറിച്ച് പറയാനുള്ളത്, ഇപ്പോ ഈ പറഞ്ഞ ഫോറിൻ റിയാക്ഷൻ ചാനൽസ്, ഫോറിൻ റിയാക്ഷൻ ചാനൽസ് മാത്രമേ കാണുന്നുള്ളൂ എന്നല്ല, ഇപ്പൊ തമിഴ് പീപ്പിൾ റിയാക്ടിങ് ടു കേരള കണ്ടന്റ് ഉണ്ട്, ബംഗാൾ പീപ്പിൾ റിയാക്ട് ചെയ്ത് കേരള കണ്ടന്റ് ഉണ്ട്. പക്ഷെ ഫോറിൻ റിയാക്ഷൻ ചാനൽസിൽ എനിക്ക് കാണാൻ പറ്റുന്ന രണ്ട് കമന്റ്സ് ഈ പറഞ്ഞ പോലെ ലവ് ഫ്രം ഇന്ത്യ, ലവ് ഫ്രം ബംഗ്ലാദേശ്, അതില് ഐ ഡോണ്ട് തിങ്ക്, ഐ മീൻ അതിലൊരു തെറ്റ് കാണാൻ പറ്റില്ല. ഇനി വൈറ്റ് സേവിയർ കോംപ്ലക്സ് എക്സിസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് അവരൊരു കണ്ടന്റ് ഇഷ്ടപ്പെട്ടുകൊണ്ട് നമ്മൾ ഇഷ്ടപ്പെടുന്നു, അല്ലെങ്കിൽ ഇഷ്ടപ്പെടാത്തതുകൊണ്ട് നമ്മളും അത് ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറയുന്നു എന്നുള്ള പോയിന്റ് വരുമ്പോഴല്ലേ. എനിക്ക് ജാബിഡേയും സ്റ്റുപ്പിഡ് റിയാക്ഷൻസിന്റെ എല്ലാം ചാനലുകൾ കാണാൻ പറ്റുന്ന ഒരു പെർസ്പെക്റ്റീവ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നില്ലെങ്കിൽ പീപ്പിൾ ലൈക്ക് ദ സെയിം കണ്ടന്റ്, അങ്ങനെയാണെങ്കിൽ വെദർ ഇറ്റ്സ് എ ഫോറിനർ, വെദർ ഇറ്റ്സ് എ സെയിം പേഴ്സൺ, ഐ ഹാവ് ദി സെയിം റിയാക്ഷൻ ടു ദം. അതാണ് മോസ്റ്റ്ലി കമന്റ് സെക്ഷനിലും കാണാൻ പറ്റുന്നത്, ഐ സ്പോട്ടഡ് ദ സെയിം തിങ് സേ ഓ വാവ് ദിസ് ഇസ് സോ കൂൾ എന്നുള്ള സംഭവം. അല്ലെങ്കിൽ വാട്ട് ഇന്ത്യൻസ് ആർ ഡൂയിങ് ഇസ് ദേ ആർ ലൈക്ക് റാഗിംഗ് ദീസ് ഫോറിനർ പീപ്പിൾ ടു ലൈക്ക് ദ കണ്ടന്റ്. നിങ്ങൾ കൾച്ചറലി ഗേറ്റഡ് ആയതുകൊണ്ട് നിങ്ങൾക്ക് ഇത് മനസ്സിലാവില്ല, നിങ്ങൾക്കിത് മനസ്സിലാവാത്തതിന്റെ 100 കാരണങ്ങൾ, നിങ്ങൾക്ക് ഇത് മനസ്സിലാവാത്തതിന് നിങ്ങൾ ഇന്ത്യയിൽ വരണം, ഇന്ത്യയിലെ ഇത് കണ്ട് മനസ്സിലാക്കണം എന്ന മാത്രം എന്ന് പറഞ്ഞാൽ അവര് റാഗിയാണ് ബേസിക്കലി, നിങ്ങൾ ഇത് ഇഷ്ടപ്പെട്ടിട്ട് പോയാ മതി എന്നാണ്.
ഞാൻ ഞാൻ ആ ഒരു വൈറ്റ് സേവർ കോംപ്ലക്സ് എന്ന് പറഞ്ഞത് ഞാൻ ഉദ്ദേശിച്ചത് അങ്ങനല്ല. ഇപ്പോ ഇതേ കണ്ടന്റ് ഇപ്പൊ സേ ഫോർ എക്സാമ്പിൾ നമ്മുടെ നല്ലൊരു സിനിമ എടുത്ത് നല്ലൊരു റിയാക്ഷൻ വീഡിയോ പോലെ ഒരാൾ ചെയ്യുന്നു, അതിനേക്കാളും ഡീറ്റെയിൽഡ് ആയിട്ടും അതിനേക്കാളും എഫേർട്ടും ഇട്ടും ഒരു ഇന്ത്യൻ യൂട്യൂബറോ അല്ലെങ്കിൽ ഒരു മലയാളി യൂട്യൂബറോ അതേ സംഭവം തന്നെ ചെയ്യുന്നു, ബേസിക്കലി ബെറ്റർ വീഡിയോ. പക്ഷേ ഐ ഹാവ് ദിസ് ഫീലിംഗ് ദാറ്റ് അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ മറ്റേ ആൾക്കാർക്കും ലൈക്സും ഫോളോവേഴ്സും സബ്സ്ക്രൈബേഴ്സും ഒക്കെ കൂടുതൽ കിട്ടുന്നത് ബിക്കോസ് ദേ ഫൈൻഡ് ഇറ്റ് കൈൻഡ് അമ്യൂസിംഗ് ദാറ്റ് സംബഡി ഹൂ ഇസ് വൈറ്റ് ലൈക്ഡ് നമ്മുടെ സംഭവങ്ങൾ ഇല്ലേ. എന്താ ഒരു പപ്പടം തിന്നുന്ന വീഡിയോ അല്ലെങ്കിൽ ഫുഡ് കഴിക്കുന്ന വീഡിയോ, സൗത്ത് ഇന്ത്യൻ മീൽസ് അങ്ങനത്തെ വീഡിയോസ് ഒക്കെ ഒരുപാട് വൈറലാവുന്നുണ്ട്.
പക്ഷെ ഇതേ വീഡിയോസ് ലൈക് നമുക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ, ഇറ്റ്സ് അബൌട്ട് പെർസ്പെക്റ്റീവ് അല്ലേ. ഇപ്പൊ ഇവരുടെ വീഡിയോ കാണുമ്പോൾ വാട്ട് ഐ എം ഇൻട്രസ്റ്റഡ് ടു നോ ഇസ് വാട്ട് പാർട്സ് ഓഫ് ദി കൾച്ചർ ഡിഡ് ട്രാൻസ്പയർ ടു ദെം. അവർക്ക് സെയിം ആയിട്ട് തോന്നിയ പാർട്സ് ഓഫ് കൾച്ചർ എന്താണ്? ഒരു ഇന്ത്യക്കാരൻ സെയിം വീഡിയോ ചെയ്യാന്ന് പറയുമ്പോൾ, ഇപ്പോ നമ്മളുടെ അർജു റിയാക്ടർ ആണ് അല്ലെ, പുള്ളി വന്നു, പുള്ളി ഫേമസ് ആയി, പുള്ളി റിയാക്ഷൻ ചെയ്യുന്ന ആളാണ്. അപ്പോൾ പുള്ളി ഇത് തന്നെയാണ് ചെയ്യുന്നത്, നമ്മൾ ഒരു വീഡിയോ കാണുന്നു, റിയാക്ട് ചെയ്യുന്നു, പുള്ളിയുടെ ഒപ്പീനിയൻസ് പറയുന്നു എന്നുള്ളതിനാണ് പുള്ളിയും ചെയ്യുന്നത്. അപ്പോ അവർ ചെയ്തതുകൊണ്ട് ഇത് ഫേമസ് ആവില്ല എന്നൊരു ഒപ്പീനിയൻ എനിക്കില്ല. പക്ഷെ ഈ പറഞ്ഞാല് ജാബി പറയുമ്പോൾ അല്ലെങ്കിൽ ഒരു ഫോറിനർ വൈറ്റ് ഗായ് പറയുമ്പോൾ വി ഗെറ്റ് ടു നോ ദയർ പെർസ്പെക്ടീവ് ഓഫ് തിങ്സ്. പിന്നെ ദേ ഹാവ് ബെറ്റർ വീഡിയോസ്, ഐ ഡോണ്ട് നോ വൈ. നമ്മൾ അവരുടെ ബാക്ക്ഗ്രൗണ്ട് കാണുമ്പോൾ ഇറ്റ് ഓൾവേസ് സീംസ് ബെറ്റർ. ഓൾസോ നോയിസ്, ഇപ്പോ അർജുൻ്റെ വീഡിയോ എടുത്തു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു നോയിസ് ഉണ്ടാവും. നമ്മൾ സാധാ യൂട്യൂബേഴ്സിന് എടുത്താലും മതി, അവർ ചുമ്മാ മറ്റേ ഫോൺ വെച്ചൊക്കെ റെക്കോർഡ് ചെയ്യുന്നോണ്ടായിരിക്കാം, എനിക്കറിയില്ല. പക്ഷെ ഒരു ഇത് കാണാൻ, ഒരു വൈറ്റ് പീപ്പിൾ ആസ് ഫ്രം യു എസ്, അവരുടെ സിറ്റി പ്ലാനിംഗ് കൂടെയാണ്, അവരിരിക്കുന്ന അവരുടെ വീട്ടിലാണ്, ദേ ആർ ഫാർ ഫ്രം ദ സിറ്റി, അവർക്ക് ഇതേപോലെ ട്രാഫിക് അങ്ങനത്തെ ഇഷ്യൂസ് ഉണ്ടാവില്ല.
ബെറ്റർ എക്യുപ്മെന്റ്സും കാണുമല്ലോ, ബെറ്റർ ക്യാമറ, ബെറ്റർ മൈക്ക്, അവർക്ക് കാണുമല്ലോ, ചാൻസ് ഉണ്ട്. കുഡ് ബി ഫോർ ഇയേഴ്സ്, വർഷങ്ങളായിട്ട് ചെയ്യുന്നവരല്ലേ.
ഞാൻ കുറച്ച് മറ്റേ വോയിസ് കോച്ചസിന്റെ അങ്ങനത്തെ ചാനൽസ് എല്ലാം കണ്ടിരുന്നു, ലൈക്ക് ഇന്ത്യൻ സിംഗേഴ്സിനോട് റിയാക്ട് ചെയ്യുന്നത്. ദേ ആർ പാൻഡറിംഗ് എ ബിറ്റ്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇറ്റ്സ് ആൻ ഓഡിയൻസ് പാൻഡറിംഗ്. ഇപ്പോ അവര് പെട്ടെന്ന് ഒരാൾ ഇഷ്ടപ്പെട്ടു എന്ന് വെച്ചിട്ട് അവര് പിന്നെ ഇയാൾ എപ്പോഴും ഇഷ്ടപ്പെട്ടു, ഇയാൾ ഭയങ്കര സംഭവമാണ്, ഇയാള് ലോകത്തറിയപ്പെടേണ്ട ആളാണ്, വേറെ ആരും ഇയാളുടെ മുകളിൽ വരില്ല എന്നൊക്കെ പറയും. അത് നമ്മൾ ഓവർലുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഐ തിങ്ക് കണ്ടന്റിനും ലൈക് സെയിം ക്വാളിറ്റി എക്യുപ്മെന്റും വരുന്ന രണ്ട് പീപ്പിൾ വരികയാണെങ്കിൽ ഐ തിങ്ക് ഇറ്റ് ഷുഡ് ഹാവ് എ സെയിം റിയാക്ഷൻ ഓൺ എ പ്ലാറ്റ്ഫോം ലൈക് യൂട്യൂബ്.
അങ്ങനെയാണെങ്കിൽ ഇത് റിവേഴ്സിലും വർക്ക് ചെയ്യേണ്ടതല്ലേ? അതായത് വേറെ ഒരു കൾച്ചർ വേറെ ഒരു രീതിയിൽ നിൽക്കുന്ന ഒരാള് നമ്മുടെ കൾച്ചറുമായിട്ട് എന്ത് റിലേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ എന്തവർക്ക് അമ്യൂസിംഗ് ആയിട്ട് തോന്നുന്നു എന്നുള്ള ഒരു ക്യൂരിയോസിറ്റി മേലാണ് അത് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ, ഇന്ത്യൻസ് റിയാക്ടിങ് ടു എന്നും പറഞ്ഞുകൊണ്ടുള്ള വീഡിയോസും ഇതുപോലെ തന്നെ വർക്ക് ചെയ്യേണ്ട ഒരു ലോജിക് അല്ലേ? അങ്ങനെയാണെങ്കിൽ
ഇന്ത്യൻസ് റിയാക്ടിങ് ടു ലൈക് ഒരു ഔട്ട്സൈഡ് ക്ലാസ് അങ്ങനെ ഒരു വീഡിയോ ഞാനിതുവരെ കണ്ടിട്ടില്ല.
ഞാനത് ബസ് ഫീഡിന്റെ മാത്രമേ കണ്ടിട്ടുള്ളൂ. അവർക്ക് കുറെ ഉണ്ടല്ലോ ഇന്ത്യൻസ് റിയാക്ടിങ് ടു.
അത് എഫ് ബിയുടെയും കുറെ വീഡിയോസ് ഉണ്ട്, ലൈക് ഫൈൻ റോസ് റിയാക്ട് എന്നാണ് പറഞ്ഞ എഫ് ബി എന്നാണ് അവരുടെ ചാനൽ. ടീൻസ് റിയാക്ട്, കിഡ്സ് റിയാക്ട്, അതെല്ലാം അവരുടെ ചാനൽസ് ആണ്. സോ അവർക്കുള്ളത് കുറെ മറ്റേ കൊറിയൻസ് റിയാക്ടിങ് ടു, പിന്നെ വേറെ കുറെ കൺട്രീസ്, ഓസ്ട്രേലിയൻസ് റിയാക്ടിങ് ടു ദിസ്. അപ്പോ ദാറ്റ് എക്സിസ്റ്റ്. പക്ഷെ ഇന്ത്യയിൽ ഐ ഹാവ് സീൻ ദാറ്റ് ഹാപ്പൻ ജസ്റ്റ് ആസ് ഓഫ് യെറ്റ്. അത് ഈ പറഞ്ഞ പോലെ എക്യുപ്മെന്റിന്റെ കുറവായിരിക്കാം. ഇപ്പോ നമ്മള് ഇപ്പൊ ഒരു വൈറ്റ് കൺട്രി, ഇപ്പോ യു എസ് അല്ലെങ്കിൽ യൂറോപ്പ് ഏരിയാസിലൊക്കെ ആണെങ്കിൽ വിൽ ബി യൂസ് ടു ദി എക്യുപ്മെന്റ് ദാറ്റ് ദേ ആർ യൂസിങ് അല്ലെ. നമുക്ക് പിന്നെ അതിൽ ലോവർ ഗ്രേഡ് എക്യുപ്മെന്റ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. ഇറ്റ് ലൈക് ഗോയിങ് ഫ്രം അൾട്രാ എച്ച് ഡി ബാക്ക് ടു 360. ഞാൻ സ്ഥിരം 360 കാണുവാണെങ്കിൽ എനിക്ക് ഒരു പ്രശ്നമില്ല, പക്ഷെ ഞാൻ ഒരു മാസം മുഴുവൻ അൾട്രാ എച്ച് ഡി കണ്ടിട്ട് തിരിച്ച് 360 വരാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് പോസിബിൾ ആയിരിക്കില്ല.
പക്ഷെ അങ്ങനെ പറയാൻ പറ്റുമോ എന്ന് വെച്ചാൽ, ഇപ്പം മാഗ്നി പറയുന്നത് ഇന്ത്യയിൽ നല്ല ക്വാളിറ്റി, ഹൈ ക്വാളിറ്റി കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന യൂട്യൂബേഴ്സ് ഇല്ല എന്നായിരിക്കില്ലേ? അങ്ങനെ നമുക്ക് പറയാൻ പറ്റുമോ? ദേർ ആർ എ ലോട്ട് ഓഫ് പീപ്പിൾ ഹു ഹാവ് ലൈക് റിയലി ഗുഡ് വീഡിയോസ്, നല്ല ഹൈ ക്വാളിറ്റി വീഡിയോ ഓഡിയോ എല്ലാം ഉള്ള യൂട്യൂബേഴ്സ് ഉണ്ട്. ഇപ്പൊ ഈ പറഞ്ഞ അർജുൻ ഒരു എക്സെപ്ഷൻ ആണ്, ബിക്കോസ് ഐ ഡോണ്ട് തിങ്ക് ഹിസ് വീഡിയോസ് ഹാവ് എ ഗുഡ് ബാക്ക്ഗ്രൗണ്ട് അറ്റ് ദ വെരി ലീസ്റ്റ്. കാരിമിനാട്ടി നോക്കുവാണെങ്കിൽ പുള്ളിയുടെ തന്നെ ബാക്ക്ഗ്രൗണ്ട് ഇസ് ബെറ്റർ. നോ
കാരിമിനാട്ടി, പക്ഷേ ഹീസ് ബീൻ ഡൂയിങ് ഇറ്റ് ഫോർ 10 ഇയേഴ്സ്. സോ അവരെ കമ്പയർ ചെയ്യുന്നതിൽ അർത്ഥമില്ല. യാ,
കമ്പയർ ചെയ്യുന്നതിൽ അർത്ഥമില്ലല്ലോ. അപ്പൊ ഈ ക്വാളിറ്റി ഇല്ലാത്ത വീഡിയോസ് വരുന്നു എന്ന് വെച്ചാൽ ചിലപ്പോ മേ ബി ന്യൂ കമേഴ്സ് ആയിരിക്കും.
യാ, അപ്പോ നമ്മൾ ഇവരുടെ യൂസർ ബേസ് എടുത്താലും മതി. ഇപ്പൊ കാരിമിനാറ്റി, ഭുവൻ ബാം, ഇവരൊക്കെ ആണല്ലോ ഇവരുടെ നമ്മളുടെ ഇന്ത്യയിലെ ഏറ്റവും ടോപ്പ് യൂട്യൂബേഴ്സ് എന്ന് പറയുന്നത്. പക്ഷെ ദേ ആർ നോട്ട് പീപ്പിൾ ഹു ആർ കോൺട്രിബ്യൂട്ടിംഗ് ടു ഇംഗ്ലീഷ് കണ്ടന്റ് അല്ലെങ്കിൽ എനിത്തിങ് ദറ്റ് ഔട്ട്സൈഡ് പീപ്പിൾ ക്യാൻ വാച്ച്. ദേ ഓൾ ഹാവ് ഫാൻസ് ഫ്രം പാകിസ്ഥാൻ ആൻഡ് ബംഗ്ലാദേശ്. ഐ എം നോട്ട് സെയിങ് നോ. ഇപ്പൊ ട്രിഗേർഡ് ഇൻസാൻ, അവർക്കെല്ലാം 20 മില്യൺ ഫോളോവേഴ്സിന്റെ അടുത്തുണ്ട്. ട്രിഗേർഡ് ഇൻസാൻ, തന്മയ് ഭട്ട്, ഇവരെല്ലാവരും റിയാക്ഷൻ ചെയ്യുന്ന ആൾക്കാരൊക്കെ തന്നെയാണോ. സെയിം കണ്ടന്റ് ആണ്. നമ്മൾ പറഞ്ഞ ജാബിയുടെ സെയിം കണ്ടന്റ് ആണ് കാരിമിനാറ്റിയും തന്മയ് ഭട്ട് എല്ലാം ചെയ്യുന്നത്. ഈ ഇവരെല്ലാം ചെയ്യുന്ന പോലെ തന്നെ ദേവ ഫേക്ക് പേഴ്സൺ ആണ് ആൾസോ. അതെല്ലാവർക്കും ഉള്ളതാണ്. പിഡിപൈക്ക് ഉണ്ട് ഒരു ഫേക്ക് പേഴ്സൺ ആണ് നമുക്ക്. പക്ഷെ ഇവിടെയുള്ള കണ്ടന്റ് ആരും പുറത്തേക്ക് എക്സ്പോർട്ട് ചെയ്യാവുന്ന കണ്ടന്റ് എന്ന രീതിയിൽ ചെയ്യുന്നില്ല. അവരെല്ലാരും ചെയ്യുന്നത് ആസ് ആൻ ഇൻസൈഡർ കണ്ടന്റ് ദാറ്റ് ക്യാൻ ബി എൻജോയ്ഡ് വിത്തിൻ ഇന്ത്യ അല്ലെങ്കിൽ ബോർഡേഴ്സ് ഓഫ് അവർ സബ് കോണ്ടിനെന്റ് എന്നുള്ള കേസിലാണ് ഞാൻ ഇതുവരെ വീഡിയോസ് കണ്ടിട്ടുള്ളത്.
ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഇന്ത്യയിൽ നിന്ന് ഫുൾ ഇംഗ്ലീഷ് ലാംഗ്വേജിൽ കണ്ടന്റ് ചെയ്യുന്ന ഒരു ഇന്ത്യൻ യൂട്യൂബറിനെ ഞാനും ഇതുവരെ കണ്ടിട്ടില്ല.
കുറച്ച് പേരുണ്ട് ലൈക് വാക്, പക്ഷെ അവരെല്ലാവരും മോസ്റ്റ്ലി ചെയ്യുന്നത് ഇന്ത്യൻ കണ്ടന്റ് തന്നെയാണ്. ലൈക് അവർ ഇംഗ്ലീഷിലാണ് ചെയ്യുന്നതെങ്കിലും ദാറ്റ് ഇസ് ഫോർ സൗത്ത് ഇന്ത്യൻ ന്യൂസ്. പക്ഷെ അവർ ചെയ്യുന്നത് മോസ്റ്റ്ലി ഇന്ത്യൻ കണ്ടന്റ് തന്നെയാണ്. ടു മേക്ക് എ പിഡിഎഫ് ഫോർ ദി യുനോ US അല്ലെങ്കിൽ യൂറോപ്പ് അങ്ങനെ ഒരു ജനറേഷന് വേണ്ടി വീഡിയോ ഉണ്ടാക്കുന്ന ആരെയും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല.
അപ്പൊ ഞങ്ങൾ രണ്ടുപേരും ഇതുവരെ കണ്ടിട്ടില്ല. ഇത് കേൾക്കുന്ന ആരെങ്കിലും അങ്ങനത്തെ ഏതെങ്കിലും യൂട്യൂബ് ചാനൽ ആയിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഒന്ന് കമന്റിൽ ഇട്ടേക്കണേ.
ഞങ്ങൾക്കും ഒന്ന് പോയി ചെക്ക്ഔട്ട് ചെയ്യാനാണ്. നമുക്ക് ചിലപ്പോൾ ഇത് പോലെ ആയിരിക്കും. നമ്മളിപ്പോ ജാബി എന്നൊക്കെ പറയുന്നത് എനിക്ക് തോന്നുന്നില്ല ലോസ് ഏഞ്ചലസിൽ ആർക്കും ജാബി കോയ സ്റ്റുപ്പിഡ് റിയാക്ഷൻസ് എന്നൊക്കെ പറഞ്ഞ് അറിയാൻ പറ്റും. അപ്പോ അത് നമുക്ക് മാത്രമേ അറിയൂ, ചിലപ്പോ അതുപോലെ തന്നെ ആയിരിക്കും. ഇത് കാണുന്ന കുറച്ച് നമ്പർ ഓഫ് ഓഡിയൻസ് ഉണ്ടാവുമായിരിക്കും, അവർക്കറിയാം. എനിക്ക് ഈ റിയാക്ഷൻ ചാനൽസ് തന്നെയുള്ള ഒരു പെർസ്പെക്റ്റീവ് ആണ്. നമുക്ക് ഈ പാൻഡമിക് തുടങ്ങിയതിനെ അത് കഴിഞ്ഞ് നമുക്ക് ഈ ലോക്ക്ഡൌൺ ഒക്കെ ആയ പിന്നെ എനിക്ക് തോന്നുന്നു ഈ റിയാക്ഷൻ ചാനൽസിനും കുറച്ചുകൂടി ഒരു മാർക്കറ്റ് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു.
പണിയൊന്നും ഇല്ലാണ്ടിരിക്കുമ്പോ എല്ലാരും ചുമ്മാ റിയാക്ഷൻ വീഡിയോ കണ്ടോണ്ടിരിക്കുന്നതാണോ?
അതാവാം, പണിയൊന്നും ഇല്ലാത്തപ്പോ റിയാക്ഷൻ വീഡിയോ കാണാം. പക്ഷെ ഇറ്റ്സ് എ സോഷ്യൽ തിങ് ഇപ്പോ നമ്മള് പണ്ടെല്ലാം നമുക്കൊരു സിനിമ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മള് മറ്റൊരാളോട് പോയി പറയും, ലൈക്ക് എന്നിട്ട് അയാൾ നമ്മളോട് റിയാക്ഷൻ പറയും. ഇപ്പോ നമുക്ക് ഇൻസ്റ്റാഗ്രാം സ്റ്റോറീസും വാട്സ്ആപ്പ് സ്റ്റാറ്റസും ഒക്കെ ഉള്ളപ്പോ നമ്മൾ ചെയ്യുന്നത് നേരെ ഒരു സ്റ്റാറ്റസ് അങ്ങിടും. പക്ഷെ വി ലാക്ക് ദി റെസ്പോൺസ്. അപ്പോ നമ്മളൊരു സ്റ്റാറ്റസ് ഇട്ടാലും സ്റ്റോറി ഇട്ടാലും ദി അതർ പേഴ്സൺ ഇസ് നോട്ട് ഗോയിങ് ടു വാച്ച് ദി വീഡിയോ ആൻഡ് കം ബാക്ക് ആൻഡ് ടെൽ യു ഹൗ ഇറ്റ് വാസ്. കാരണം ആ ടൈം ആകുമ്പോഴേക്കും നമ്മുടെ അറ്റൻഷൻ സ്പാൻ ഒക്കെ പോയി കാണും. സോ ഒരു സ്റ്റാറ്റസ് ഇട്ടു, അവര് അത് കണ്ടു കണ്ടില്ല നമുക്ക് അറിയില്ല. നമുക്ക് ഡയറക്റ്റ് കോൺടാക്ട് ഒന്നും ഇല്ല നമ്മൾ ഈ കണ്ടന്റ് റെക്കമെൻഡ് ചെയ്യുന്ന ആൾക്കാരുമായിട്ട്. പക്ഷെ റിയാക്ഷൻ ചാനൽസ് കാണുമ്പോൾ വി ഹാവ് ദറ്റ് ഫീലിംഗ് ഓഫ് എംപതി, ദാറ്റ് യു ഫീൽ വെൻ സംബഡി എൽസ് ഹാസ് ദ സെയിം റിയാക്ഷൻ അസ് യു. അതുകൊണ്ടാണ് തോന്നുന്നത് അവര് ഇങ്ങനെ ഓവർ റിയാക്ട് ചെയ്യുന്നത്, നമുക്ക് മനസ്സിലാവാത്ത റിയാക്ഷൻ. നമ്മളാരും അങ്ങനെയല്ല വീഡിയോ കാണാറ്. നമ്മൾ ഇടയ്ക്ക് ചിരിച്ച് കരഞ്ഞ് തെറിയെ കുളിച്ച് അങ്ങനെ നമ്മളാരും വീഡിയോ ഒന്നും കാണാറില്ല. പക്ഷെ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് വി ഫീൽ ഓക്കെ, ആ അയാൾക്ക് കാണുന്ന ഒരു ഫീലിംഗ് ഓക്കെ, അത് എനിക്കും അങ്ങനെ ഫീൽ ചെയ്യാം. ഇറ്റ്സ് എ ഫീലിംഗ് ഓഫ് എംപതി. നമുക്ക് അവരുമായിട്ട് അവരുടെ അതേ റിയാക്ഷൻ കാണുമ്പോൾ നമുക്ക് തോന്നുന്ന ഒരു സെയിം റിയാക്ഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ധോണി റിട്ടയർ ചെയ്തില്ലേ, അപ്പോൾ അത് കഴിഞ്ഞ് നമ്മളൊരു കോളായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ ഇങ്ങനെ ധോണി റിട്ടയർ ചെയ്തു, പക്ഷെ അതിന്റെ ഒരു വിഷമം ഉണ്ട്. ഞാനിങ്ങനെ യൂട്യൂബിൽ കയറിയപ്പോ തന്മയ് ഭട്ടിന്റെ സ്ട്രീം കണ്ടു. തന്മയ് ഭട്ട് ലൈവ് സ്ട്രീം ചെയ്യുന്നു. അപ്പൊ തന്മയ് ഭട്ടിന്റെ ലൈവ് സ്ട്രീം, ഞാൻ ലൈവ് സ്ട്രീംസ് ഒറിജിനലി ഒരിക്കലും ചെക്ക് ചെയ്യാറില്ല. കാരണം ലൈവ് സ്ട്രീംസ് എപ്പോഴും ലൈവ് ആണ്, അല്ലെങ്കിൽ എനിക്ക് 1.5, 1.25 ഒക്കെ ഇടാം എന്നുള്ളതുകൊണ്ടാണ്. അപ്പോ ഇന്ന് ഇങ്ങനെ തന്മയ് ഭട്ട് ധോണിയുടെ ഇത് ലൈവ് സ്ട്രീം ചെയ്യുന്നുണ്ടപ്പോ ഞാൻ വിചാരിച്ചു കയറി നോക്കാം ലൈക്ക് എന്താണ് സംഭവം. അപ്പോ അവരിങ്ങനെ ധോണിയെ കുറിച്ച് പറയാണ്. ധോണിയെ കുറിച്ച് പറയുന്നു വെറുതെ മൂന്ന് സ്റ്റാൻഡപ്പ് കൊമേഡിയൻസ് ആണ് അവര്, ലൈക്ക് അവര് ക്രിക്കറ്റേഴ്സ് കൂടിയല്ല. അവര് ചുമ്മാ ഇങ്ങനെ വീഡിയോസ് ഒക്കെ എടുത്തിട്ട് ആ ധോണി എന്തൊക്കെയോ ചെയ്യുന്നു എന്നുള്ള സംഭവമൊക്കെ പറയാം. പക്ഷെ ഇറ്റ് ഫെൽ ഗുഡ്, ലൈക്ക് ഇറ്റ് ഫെൽ ഗുഡ് ടു ഷെയർ ഇറ്റ് വിത്ത് സംവൺ. അപ്പൊ ഇറ്റ് ഫെൽറ്റ് ആസ് ഇഫ് ലൈക്ക് ഐ എം ഷെയറിംഗ് ഇറ്റ് വിത്ത് സംവൺ. അതാണെന്ന് തോന്നുന്നു ഈ കമന്റ് സെക്ഷനിൽ കാണുന്ന ലവ് ഫ്രം ഇന്ത്യ അങ്ങനെ, അല്ലെങ്കിൽ ഈ സബ്ടൈൽസ് എഴുതി കൊടുക്കുന്ന ഫാമിലി, അതെല്ലാം അവരുടെ ഒരു ഫീലിംഗ്. നമുക്ക് ആ പേഴ്സണൽ നമുക്ക് കിട്ടാത്ത ആ ഒരു ടച്ച് നമുക്ക് യൂട്യൂബില് ഏതോ ഒരു സ്ട്രേഞ്ചറുമായിട്ട് അസോസിയേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നു എന്നുള്ളത്.
ക്രിക്കറ്റ് ഫാൻ അല്ലാത്തത് കൊണ്ട് ഇങ്ങനെ പറയുമ്പോൾ എല്ലാവരും എന്നെ തല്ലിക്കൊല്ലാൻ ചാൻസ് ഉണ്ട്. എന്നാലും ക്രിക്കറ്റ് ഫാൻ അല്ലാത്തത് കൊണ്ട് ധോണിയുടെ റിട്ടയർമെന്റ് ബാക്കിയുള്ളവരെ അഫക്ട് ചെയ്ത് അത്രയും എന്നെ അഫക്ട് ചെയ്തിട്ടില്ല. കണ്ട് കണ്ടിരുന്ന് കൊള്ളാമല്ലോ എന്ന് എനിക്ക് തോന്നിയതുണ്ട്. ഒബിയസ്ലി മോസ്റ്റ്ലി ഞാൻ ആകെപ്പാടെ ഈ രണ്ട് ചാനലേ കണ്ടിട്ടുള്ളൂ കേട്ടോ, ഈ പറയുന്ന ജാബിക്കോയും അറസ്റ്റപ്പെട്ട റിയാക്ഷൻ. ഈ രണ്ട് ചാനലേ ഞാൻ റിയാക്ഷൻ വീഡിയോ ഫോറിനേഴ്സ് റിയാക്ഷൻ വീഡിയോ ആയിട്ട് കണ്ടിട്ടുള്ളൂ. അതല്ലെങ്കിൽ പിന്നെ ആർ ജിയോ കാരിമനായിട്ട് പറയുന്നത് ഇന്ത്യൻ ആയിട്ടുള്ളവരെയാണ് കണ്ടിട്ടുള്ളത്. പിന്നെ ഒരു സ്പെസിഫിക് യൂട്യൂബറിനെ ആയിട്ട് ഞാൻ അറിഞ്ഞുകൊണ്ട് ഫോളോ ചെയ്യുന്നില്ല. ഞാൻ എന്തെങ്കിലുമൊക്കെ വരും സജഷനില്, അതൊക്കെ നല്ലോ നല്ലതാണെങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോ അങ്ങനെ അങ്ങ് പോകും.
സോ നമ്മള് ഇപ്പൊ ഒരു നല്ല മാർക്കറ്റ് ആണ്, അതുകൊണ്ട് കുറെ ഫോറിൻ യൂട്യൂബേഴ്സ് വരുന്നുണ്ട്, നമുക്ക് വേണ്ടി കണ്ടന്റ് ഉണ്ടാക്കുന്നുണ്ട്. ആൻഡ് ഇറ്റ്സ് ഗ്രേറ്റ്, ലൈക്ക് നമുക്ക് കുറെ ആൾക്കാര് ആദ്യമായിട്ട് ഓൺലൈൻ വരികയാണ്. സോ അവർക്ക് പുതിയ കൾച്ചേഴ്സുമായിട്ട് അല്ലെങ്കിൽ ഫോറിൻ കൾച്ചേഴ്സുമായിട്ട് ഇന്ററാക്ട് ചെയ്യാനുള്ള ഒരു വഴി എന്ന് പറയുന്നത് ഐ തിങ്ക് ദാറ്റ്സ് ഗ്രേറ്റ്.
പിന്നെ എനിക്ക് വേറൊരു കാര്യം എന്താ ഇഷ്ടപ്പെട്ടെന്ന് അറിയാമോ? ഇപ്പം എനിക്ക് ഓബിയസ്ലി ജാബിയുടെ കാര്യം അറിയുള്ളൂ. ജാബി മറ്റേ നമ്മുടെ ശശി തരൂരിന്റെ വീഡിയോ കണ്ടായിരുന്നു, ബ്രിട്ടീഷ് ഇതിന് അതായിട്ടുള്ള സംഭവത്തിലുള്ള. ദേ ഗോട്ട് എ ലോട്ട് ഓഫ് ഇൻഫർമേഷൻ വിച്ച് ദേ ആർ നോട്ട് ഗെറ്റിംഗ് അതർവൈസ്. അവരുടെ ഇപ്പം ഐ തിങ്ക് അച്ചാറ ഇസ് ലൈക് ഹാഫ് ബ്രിട്ടീഷ് ആൻഡ് ഷി വാസ് ടോക്കിംഗ് അബൌട്ട് ഹൗ ദീസ് കൈൻഡ് ഓഫ് സ്റ്റഫ്സ് ഇസ് നോട്ട് ടോട്ട് ഇൻ ദർ എഡ്യൂക്കേഷൻ സിസ്റ്റം. അപ്പോ ഇൻ എ വേ ഇത് എങ്ങനെ വന്നിട്ടാണ് എങ്കിലും നമ്മുടെ കൾച്ചറിനും കുറച്ചൊരു എക്സ്പോഷർ കിട്ടുകയാണ്. മോർ പീപ്പിൾ ആർ ലൈക്ക് ലിസണിങ് ടു ബോളിവുഡ്, വാച്ചിങ് ബോളിവുഡ് മൂവീസ്. അപ്പോ ഒരു ഇതല്ലേ വരുന്നത്, ഈ പറയുന്ന നമ്മുടെ അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം മറ്റേ വീർദാസ് പറഞ്ഞ പോലെ അല്ലേ, അക്സെപ്റ്റ് ഓവർ ഡിഫറൻസസ് ആൻഡ് അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ വി വിൽ ഓൾ ബി ലെസ് ഡിഫറെന്റ് എന്ന് പറഞ്ഞ പോലെ ആ ഒരു ഡിഫറൻസസും ഇതും എന്താ നമ്മുടെ കൾച്ചറലും ട്രഡീഷണലും വാല്യൂസ് എല്ലാം അവരും മനസ്സിലാക്കി അത് അക്സെപ്റ്റ് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും. പിന്നീട് ചിലപ്പോൾ അവർ എബ്രോഡ് ഒരു ഫോറിനറിനെ കാണുമ്പോൾ അവർക്ക് ഓ ഇന്ത്യനാണല്ലേ, ഓ കൊള്ളം, ബോളിവുഡ് അന്ന് അസോസിയേറ്റ് ചെയ്യും. അല്ലെങ്കിൽ എല്ലാവരും കറി എന്നും പറഞ്ഞുകൊണ്ടായിരിക്കും അസോസിയേറ്റ് ചെയ്യുന്നത്, കറിയുന്ന എല്ലാവരും. അതിന് പകരം മറ്റു നല്ല നല്ല വാല്യൂസും ട്രഡീഷൻസും ഒക്കെ അവര് മനസ്സിലാക്കി അതുമായിട്ട് ഇന്ത്യയായിട്ട് റിലേറ്റ് ചെയ്യട്ടെ. സ്ലംസ് മാത്രമല്ല ഇന്ത്യയുടെ ഒരു ട്രേഡ് മാർക്ക് ആയിട്ട് അവര് അവരുടെ മനസ്സിൽ പതിഞ്ഞിരിക്കേണ്ടതെന്ന് ഒന്നല്ലേ, അതല്ലാണ്ട് മറ്റു പലതും ഉണ്ട് നമുക്ക് എന്ന്, അതായത് വൃത്തിഹീനമായ അതിനോടൊക്കെ കുറെ പേര് അസോസിയേറ്റ് ചെയ്യുന്നത്, സ്ലംസ്, ഈ ആനിമൽസ് ഓൺ ദ റോഡ്, ഓൾ ദോസ് തിങ്സ്. ഫോറിനേഴ്സിന് ഇന്ത്യ എന്ന് പറയുമ്പം എന്താ മനസ്സിലോട്ട് വരുന്നേ എന്നും പറഞ്ഞുകൊണ്ട് എവിടെയോ ഇന്റർവ്യൂ ചെയ്യുന്ന ഒരു സെറ്റ് ഓഫ് വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനകത്ത് മോസ്റ്റ്ലി ആൻസർ മോസ്റ്റ് പീപ്പിൾ ആൻസർഡ് കറി, പിന്നെ വന്നത് സ്ലംസും അങ്ങനെയൊക്കെയാ. അപ്പൊ അങ്ങനെ അല്ലാത്ത കുറെ നല്ല നല്ല കാര്യങ്ങളും ഇന്ത്യയായിട്ട് അവർ അസോസിയേറ്റ് ചെയ്യട്ടെ അല്ലേ.
കുറച്ച് ഫാൻസ് കൂടിയത് കൊണ്ട് എന്തായാലും നമുക്ക് നഷ്ടമൊന്നും വരാനില്ല. സ്ലം ഡോഗ് മില്യനെയർ നമുക്ക് ഓസ്കാർ കിട്ടിയപ്പോ, ഓസ്കാർ കുറച്ച് ഇന്ത്യക്കാർക്ക് കിട്ടിയെങ്കിലും നമുക്ക് ഉണ്ടായൊരു നഷ്ടം അതാണ്, ഇന്ത്യ മുഴുവൻ സ്ലമ്മുകളാണെന്ന് ആരൊക്കെയോ അങ്ങ് ധരിച്ചു.
അതല്ല ഇന്ത്യക്കാരോട് ചോദിച്ചാൽ എനിക്ക് തോന്നില്ല ആർക്കും അത്ര ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല സ്ലം ഡോഗ് മില്യനെയർ മൂവി. അത് മൂവി ഇറ്റ്സ് എ ഗുഡ് മൂവി, പക്ഷെ അതിന്റെ ഇന്ത്യൻ പോർട്രേയൽ എനിക്ക്, ഐ വാസ് നോട്ട് ഹാപ്പി അബൌട്ട് ഇറ്റ്. ബിക്കോസ് അതിനകത്തൊരു സ്പെസിഫിക് സീൻ ഉണ്ട്, ഒരു പോലീസുകാരൻ വന്ന് ഒരു കൊച്ചിനെ അടിക്കുമ്പോ ദിസ് വൈറ്റ് ലേഡി ഷീ കംസ് ആൻഡ് സേവ്സ് ഹിം ഓനോ എന്നൊക്കെ പറഞ്ഞ് പൈസ ഒക്കെ കൊടുത്തു വിടുന്നതായിട്ട്. ലൈക്ക് ഇത് എന്താ ഒരു ഒരു വി ആർ ദ സേവിയേഴ്സ് എന്ന് പറഞ്ഞ അന്ന് വന്ന കൊളോണിയൽ ഞങ്ങൾ നിങ്ങളെ രക്ഷിക്കാൻ വരുന്നവരാണെന്ന് പറയുന്ന അതേ ആറ്റിറ്റ്യൂഡ് തന്നെ എനിക്കും തോന്നിയത്, അവര് വെള്ളക്കാർ വന്ന് അവരെ രക്ഷിക്കും.
അതെ, അത് അവർക്ക് ഓൾറെഡി ഉള്ളൊരു കോംപ്ലക്സ് ആണ്, അത് അവർക്ക് ഓസ്കാർ കിട്ടുന്ന സിനിമകൾ എടുത്തു നോക്കിയാൽ മതി, ഓസ്കാർ കിട്ടുന്ന എല്ലാ സിനിമകളിലും ഇതേപോലെ ഒരു വെള്ളക്കാരൻ വന്ന് ആരെങ്കിലും ഒക്കെ രക്ഷിക്കും, അത് അവർക്ക് ഓൾറെഡി ഉള്ളൊരു കോംപ്ലക്സ് ആണ്, അത് നമുക്കുള്ള കോംപ്ലക്സിനേക്കാൾ അവർക്കുള്ളൊരു കോംപ്ലക്സ്.
അതല്ലേ കോവിഡ് വന്നപ്പോഴത്തേനും എല്ലാവരും കൂടെ ചോദിക്കാൻ തുടങ്ങിയത് അമേരിക്കയുടെ യുഎസ്എയുടെ ഫ്ലാഗ് സേവ് അസ് ലൈക്ക് യു ഓൾവേസ് ഡു ഇൻ മൂവീസ്.
ഞങ്ങൾ എന്ത് രക്ഷിക്കൂ
സിനാരിയോ വന്നപ്പോ അമേരിക്ക ഏറ്റവും സീൻ ആയിട്ട് കിടക്കാണ്.
അതെ,
എന്ന് വെച്ചാൽ അമേരിക്ക ഹേറ്റ് ഒന്നും ഇല്ല കേട്ടോ, ഇപ്പൊ ഞാൻ പുച്ഛാണ് അമേരിക്കക്കാരെ പുച്ഛാണെന്ന് പറയും.
നമ്മള് ഈ പറഞ്ഞ പോലെ ഇന്ത്യക്കാരും കണ്ടന്റ് ഒന്നും ക്രിയേറ്റ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാലും കംപ്ലീറ്റ് ഇന്ത്യക്കാർ മുഴുവൻ യുഎസ്എനോട് റിയാക്ട് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്, അവർ 24 മണിക്കൂർ അനങ്ങിയാലും നമ്മൾ റിയാക്ട് ചെയ്യും. ഇന്ത്യയുടെ പ്രസിഡന്റ് ആരാന്ന് അറിയാത്തവർക്ക് വരെ അമേരിക്കയിൽ നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ വൈസ് പ്രസിഡന്റ് ആയി മത്സരിക്കുന്ന ആളെ അറിയാം.
ഇഷ്ടപ്പെട്ടു കൊള്ളാം.
നമ്മള് റിയാക്ഷൻ ചാനൽ തുടങ്ങാത്ത അതുകൊണ്ടാ നമ്മൾ 24 മണിക്കൂർ റിയാക്ട് ചെയ്തോണ്ടിരിക്കുകയാണ്, പിന്നെന്തിനാണ് ചാനൽ?
നമ്മുടെ ലൈഫേ റിയാക്ഷൻ ആണ് അല്ലേ, ഒന്നും വേണ്ട. അപ്പുറത്തെ വീട്ടിലെ ചേച്ചി ഈസ് ബേസിക്കലി റിയാക്ടിങ് ടു വാട്ട് ഈസ് ഹാപ്പനിങ് ഇപ്പുറത്തെ വീട്ടിൽ.
അതെ, ഇനി എന്തിനാ അതിനൊരു ചാനൽ? സോ ഫോറിൻ റിയാക്ഷൻ ചാനൽസും ഫോറിൻ അവരെന്തിനോട് റിയാക്ട് ചെയ്യുന്നു എന്നുള്ളതെല്ലാം മാറ്റി വെച്ച് എനിക്ക് തോന്നുന്നു നമ്മളുടെ ഫോക്കസ് നമ്മളുടെ ട്രെൻഡിങ് പേജിലേക്ക് തന്നെ മാറ്റേണ്ടതാണെന്ന്. നമ്മളുടെ ട്രെൻഡിങ് പേജിൽ പലപ്പോഴും വരുന്നത് ഈ നടി ചെയ്തത് കണ്ടോ, ഈ നടൻ ചെയ്തത് കണ്ടോ, ഈ നടൻ ആരെ കണ്ടു എന്നൊക്കെയാണ്. നമ്മൾ അതൊക്കെ മാറ്റി വെച്ച് നല്ല കണ്ടന്റ് ഉള്ള വീഡിയോകൾ നമ്മൾ തന്നെ ട്രെൻഡിങ് പേജിലേക്ക് എത്തിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ആൾക്കാർക്ക് ഈ പറയുന്ന പോലെ കുറച്ചുകൂടി ഇന്ത്യക്കാർക്ക് കണ്ടന്റ് ഉണ്ടാക്കാനും കുറച്ചുകൂടി ഇന്ത്യക്കാർക്ക് കൂടുതൽ എക്യുപ്മെന്റ് വാങ്ങാനും ഒക്കെ
റിയാക്ഷൻ വീഡിയോ മാത്രല്ലാതെ ഫോർ എക്സാമ്പിൾ ഇപ്പൊ പറയുകയാണെങ്കിൽ ഒരു ഏലിക്കുട്ടി എന്ന് പറഞ്ഞൊരു ആളുടെ ഒരു ചാനൽ ഉണ്ട്, ലേൺ മലയാളം വിത്ത് ഏലിക്കുട്ടി, ആൻഡ് ഷീസ് എ ഫോറിനർ. പുള്ളിക്കാരത്തിൽ നല്ല രസമായിട്ട് മലയാളം പഠിപ്പിക്കുന്നുണ്ട്. പിന്നെ ദേർ ആർ ട്രാവൽ ലോഗേഴ്സ് ആൻഡ് ദാറ്റ് ഇസ് റിയലി നൈസ്. നിക്കലയുടെ ഒരു ബാക്ക് ടു ലൈഫ് എന്ന് പറഞ്ഞൊരു ചാനലുണ്ട്, ആൻഡ് ഹീ ഹാസ് ബീൻ ഇൻ കേരള, കേരളത്തിൽ ട്രാവൽ ചെയ്ത് ഫുഡ് കൾച്ചർ ആളുകളുടെ വീട്ടിൽ പോയി ഫുഡ് കഴിച്ച് അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് നല്ല വീഡിയോസ് പുള്ളിയുടെ ചാനലിൽ കണ്ടു. പിന്നെ ട്രാവൽ വിത്ത് ലൂക്ക് ഡമാൻഡ്, പുള്ളിക്കാരനും ഇതുപോലെ ഒരു ബ്ലോഗറാണ്. പിന്നെ ഇൻസ്റ്റഗ്രാമിലാണെങ്കിൽ വി ഹാവ് അപർണ ഇൻവേർട്ടഡ് കോക്കനട്ട് എന്നുള്ള പേരിൽ കുറച്ചു നാള് കേരളത്തിലായിരുന്നു. അതിനുശേഷം തിരിച്ച് ഫാദറിന്റെ കൂടെ അബ്രോഡ് പോയി താമസിച്ചു. ഇപ്പൊ ഫ്രാൻസിൽ താമസിക്കുന്ന ഒരു ഒരു ഇൻവേർട്ടഡ് കോക്കനട്ട് എന്നുള്ള പേരിൽ തന്നെ അതിനൊരു ഇതുണ്ട്. എന്ന് വെച്ചാൽ ഷീ ഈസ് വൈറ്റ് ഓൺ ദി ഇൻസൈഡ്, സോറി, കോക്കനട്ട് എങ്ങനെ ഇരിക്കുന്നത്? ബ്രൗൺ ഓൺ ദി ഔട്ട്സൈഡ് ആൻഡ് വൈറ്റ് ഓൺ ദി ഇൻസൈഡ്. ഇൻവേർട്ടഡ് കോക്കനട്ട് എന്ന് പറയുമ്പോൾ വൈറ്റ് ഓൺ ദി ഔട്ട്സൈഡ് ആൻഡ് ബ്രൗൺ ഓൺ ദി ഇൻസൈഡ്. ആ, അപ്പൊ അതാണ് സംഭവം, മനസ്സിലായോ? ഉള്ളിൽ മലയാളിയാണ്, അല്ലെങ്കിൽ ഇന്ത്യക്കാരാണ്, ഉള്ളിൽ ബ്രൗൺ ആണ് എന്നർത്ഥം.
ഞാൻ തേങ്ങ തലയിടിച്ച് വായിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു.
തേങ്ങ ഇൻവേർട്ടഡ്, അത് കോക്കനട്ട് എന്ന് ഒരു സംഭവം ഉണ്ട്, അതറിയാവോ? എന്ന് വെച്ചാ ആക്ച്വലി ചില ഫേക്ക് ആയിട്ട് നിൽക്കുന്ന മലയാളീസ് ഇല്ലേ, അതായത് ഉള്ളിന്റെ ഉള്ളിൽ അവർക്ക് മലയാളം അറിയില്ല, ഞാൻ ഭയങ്കര ഫോറിനർ ആണ് എന്നുള്ള രീതിക്ക് നിൽക്കാൻ ആഗ്രഹിക്കുന്നവരെ, അവരെ കളിയാക്കി വിളിക്കുന്ന, അങ്ങനെ വിളിക്കുന്നത് കേട്ടോ, ബുള്ളിങ് ആണ്, അങ്ങനെ വിളിക്കുന്ന ഒരു പേരാണ് കോക്കനട്ട്. ഈവൻ ദോ ദേ ആർ ബ്രൗൺ ഓൺ ദി ഔട്ട്സൈഡ്, ദേ തിങ്ക് ദേ ആർ വൈറ്റ് ഓൺ ദി ഇൻസൈഡ്. അതാണ്
തേങ്ങ.
ആ, അപ്പൊ അങ്ങനെ ഏതായാലും നല്ല നല്ല യൂട്യൂബ് ചാനലൊക്കെ കുറെ ഉണ്ട് എന്നതാണ് എന്റെ ഒരു വാദം. അപ്പൊ അടുത്ത ആഴ്ച വേറൊരു ടോപ്പിക് ആയിട്ട് കാണുന്നവരെ, ദിസ് ഇസ് ബൈ ഫ്രം ജീന
ആൻഡ് അഗ്നി.
ബൈ ബൈ.
ബൈ ബൈ.
ഈ വീഡിയോ തുടക്കം ഇല്ലാണ്ട് മിഡിൽ തൊട്ടങ്ങ് തുടങ്ങാൻ പറ്റുമായിരുന്നു.
ഹലോ പീപ്പിൾ, ദിസ് ഇസ് അഗ്നി മേനൻ ജോയിൻഡ് ബൈ ജീന ദ ഫിലിപ്പ്. വേണമെങ്കിൽ ജീന അതൊക്കെ ഇരിക്കുന്ന
പറയാം.